വർഗീസ് എഴുതിയ ലേഖനം. ഈശോ പിണങ്ങിയ ദിവസം. അന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടും ഈശോയുടെ സ്നേഹസ്പന്ദനം അനുഭവവേദ്യമാവുന്നില്ല. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം എന്ന് ആലോചിച്ചുകൊണ്ട് മുട്ടുകുത്തി സക്രാരിയിലേക്ക് നോക്കി നിന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലേക്ക് ഒരു പിന്നടത്തമാണ് ഈശോ നിർദ്ദേശിച്ചത്. ബിരുദത്തിൻ്റെ അവസാന വർഷത്തെ പ്രാക്ടിക്കൽ പരീക്ഷകൾക്കായി തിരക്കിട്ടൊരുങ്ങുകയാണ്. തിരക്കുകൾക്കിടയിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തിയിരുന്നു. പ്രാക്ടിക്കലിൻ്റെ ഭാഗമായി ക്ലാസ് എടുക്കേണ്ടതിൻ്റെ തലേ ദിവസം അപ്രതീക്ഷിതമായി ഒരു സുഹൃത്ത് ജീവിത വിഷമങ്ങൾ പങ്കുവച്ചു. അതുകേട്ട് ആശ്വസിപ്പിച്ചപ്പോൾ പാതിരാവും കഴിഞ്ഞു പോവുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലെത്തുമ്പോൾ ഈശോയെ നിനക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് എന്നൊരു ഭാവമുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ അവസാന ദിവസത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാത്തതിൻ്റെ വേദന, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കൂട്ടുകാരി ഞാൻ പഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലം സ്വന്തമാക്കിയതിനെക്കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം മനസ്സിൽ നൊമ്പരമായി നീറി. ഈ അസ്വസ്ഥതകൾ നിമിത്തം പതിവ് ശൈലിയെല്ലാം വിട്ട് ഒരു ഗൗരവക്കാരിയായാണ് ക്ലാസ് എടുത്തത്. ക്ലാസ്സിൽ അസുഖകരമായ ഒരു നിശബ്ദത നിറഞ്ഞു നിന്നു. അതെല്ലാം അവഗണിച്ച് ക്ലാസ് എടുത്തിറങ്ങിപ്പോരുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ മുറിഞ്ഞെന്നൊരു തോന്നൽ. അന്ന് വൈകിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒന്നിച്ചുകൂടിയിട്ടും പരസ്പരം ഭാരങ്ങൾ പങ്കുവച്ചിട്ടും ഒരു സുഖവും കിട്ടിയില്ല. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വരിയിൽ നിൽക്കുമ്പോൾ മനസ്സിൽ അവൻ സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് എന്നെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന്. പക്ഷേ വിശുദ്ധ കുർബാനയില്ലാതെ വയ്യ എന്ന് പറഞ്ഞ് മനസ്സാക്ഷിയെ നിശബ്ദമാക്കി ദിവ്യകാരുണ്യം സ്വീകരിക്കുകയാണുണ്ടായത്. ആ ദിവ്യകാരുണ്യത്തിലിരുന്ന് ഈശോ കരയുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. പിന്തുടരുന്ന അസ്വസ്ഥതകൾക്കിടയിൽ പഠനവും ഒരുക്കങ്ങളുമെല്ലാം നടന്നു. പക്ഷേ എന്തോ ഒരു കൃപയുടെ കുറവ് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ജപമാല ചൊല്ലി പൊട്ടിക്കരഞ്ഞിട്ടും ഈശോ എന്നോട് പിണങ്ങി തന്നെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. എന്നാൽ ജപമാല കഴിഞ്ഞതോടെ അക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്താക്കിയവരുടെയും മുറിപ്പെടുത്തിയവരുടെയും ഒരു പട്ടിക തന്നെ പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ഒപ്പം, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക എന്ന തിരുവചനങ്ങളും. ഈശോയുമായുള്ള സൗഹൃദം വീണ്ടെടുക്കാൻ ഞാൻ എൻ്റെ അഹംഭാവത്തെ താഴ്ത്തി ഓരോ സുഹൃത്തിൻ്റെ അടുത്തെത്തുമ്പോഴും സ്വയം താഴാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ച് ക്ഷമ ചോദിക്കാൻ ആരംഭിച്ചു. നാം മുറിപ്പെടുത്തിയവരോട് ക്ഷമ ചോദിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി മറ്റൊന്നാണ്. നമ്മെ വേദനിപ്പിച്ചവർക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാപ്പ് കൊടുത്തുകൊണ്ട് സൗമ്യതയോടെ ഇടപെടുക. എന്നാൽ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ വിജയവും അതുതന്നെയാണെന്നും ബോധ്യമായി. ഒടുവിൽ ഈശോയുടെ സന്നിധിയിലേക്ക് കരുണയുടെ മണിക്കൂറിൽ മടങ്ങിയെത്തുമ്പോഴേക്കും സ്വയം താഴ്ത്തലിൻ്റെ സങ്കടമായിരുന്നു അവിടത്തേക്ക് കൊടുക്കാനുണ്ടായിരുന്ന സമ്മാനം. പക്ഷെ അവിടുന്ന് എനിക്ക് തന്നതോ നിറഞ്ഞ സ്നേഹവും. എന്നാൽ ഞാൻ ചെയ്തതുപോലെ പലരോടും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്നും അതുനിമിത്തം അവർ ചെയ്തതിനെല്ലാം ന്യായീകരണമായെന്നുമായിരുന്നു കുറേ പേരുടെ അഭിപ്രായം. പക്ഷെ ക്രിസ്തുവിൻ്റെ സൗഹൃദം മോഹിക്കുന്നവർ സഞ്ചരിക്കേണ്ട വേറിട്ട വഴികളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാനപ്പോൾ. പിറ്റേന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു, രണ്ട് തിരുവോസ്തിയായാണ് ഈശോ എന്നിൽ അലിഞ്ഞു ചേരാൻ എത്തിയിരിക്കുന്നത്. ലോകമെന്തും പറഞ്ഞുകൊള്ളട്ടെ, നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ കയ്യൊപ്പായി എനിക്കത് തോന്നി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും.